بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. ابن عمر رضي الله عنهما أدهتنا حديثا نمر برشونا حديث النبي صلى الله عليه وسلم برنيو إذا رأيتموه فصوموا وإذا رأيتموه فأفطروا فإن غم عليكم فاقدروا له فإن غم عليكم فاقدروا له. നിങ്ങൾ റമദാനിൻ്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിച്ച് തുടങ്ങുക. നിങ്ങൾ ശവ്വാലിൻ്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നോമ്പ് ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് മറയിടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് കണക്കാക്കുക, കണക്ക് കൂട്ടുക. ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറു ലഹു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നിർണയിക്കാനും അതുപോലെ തന്നെ പെരുന്നാൾ നിർണയിക്കാനും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യത്തെയാണ് ആശ്രയിക്കാൻ പറഞ്ഞത്. എന്താണ് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം? ഹിലാൽ കാണുക എന്നുള്ളതാണ്. ഏത് സാധാരണക്കാരനും അത് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ എളുപ്പമുള്ള കാര്യമാണ്. നോമ്പ് തുടങ്ങിയോന്നറിയാൻ മാസപ്പുറവ് കണ്ടിട്ടുണ്ടോ നോക്കിയാൽ മതി. അതിനിത്ര അറിവൊന്നും വേണ്ട. ഏത് സാധാരണക്കാരൻ മനസ്സിലാകുന്ന കാര്യം. നോമ്പ് അവസാനിച്ചിട്ടുണ്ടോ എന്നറിയാൻ പ്രയാസമില്ല. മാസപ്പുറവ് കണ്ടിട്ടുണ്ടോ നോക്കിയാൽ മതി. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇസ്ലാമിലെ ഇത്തരം കാര്യങ്ങൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിലാണ് അതിൻ്റെ നിയമങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ഇതിൻ്റെ കണക്കുകൂട്ടലുകൾ, ഇന്ന സമയത്ത് ചന്ദ്രൻ അവിടെ ഉണ്ടാകുമ്പോൾ അതിന് ഇത്ര രൂപമുണ്ടായിരിക്കും, ഇങ്ങനെ ഉണ്ടായിരിക്കും ന്യൂമൂണും ഫുൾമൂണും, ഇങ്ങനെയുള്ള ചർച്ചകൾ, ഇത് സാധാരണക്കാർക്ക് പലർക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. തുല്ലാബുൽ ഇൽമിന് തന്നെ, മതവിദ്യാർത്ഥികൾക്ക് തന്നെ ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്ര പ്രയാസമുള്ള കാര്യമാണ്. അത് പറഞ്ഞു തരുന്ന ആളുകളെ അത് വിശദീകരിച്ച് തരണമെങ്കിൽ തന്നെ ഒന്നൊന്നര മണിക്കൂർ അതിനു വേണ്ടി വരും. എന്നാൽ തന്നെ അത് മനസ്സിലാവില്ല പരിപൂർണമായിട്ട്. ചന്ദ്രൻ എവിടെയൊക്കെ ഉണ്ടാകും, അതിൻ്റെ മതാലികൾ എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ ഭ്രമണം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പഠിച്ചത് കണക്കുകൂട്ടി, എവിടെ മേഘം ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ മേലെ ഇപ്പുറത്ത് ചന്ദ്രൻ ഉണ്ടായിരിക്കും, ഇതൊക്കെ കണക്കുകൂട്ടുക എന്നത് സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യമല്ല. അഹ്ലുൽ ഹിസാബ്, ഈ നക്ഷത്ര വിജ്ഞാനങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ഇത്തരം കണക്കുകൂട്ടലുകളാണ് ഇതിന് അവലംബമാക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനുള്ള ഹിജറ കലണ്ടറുകൾ അതാണ് ഇതിന് അവലംബമാക്കേണ്ടത് എന്ന് പറയുന്ന വാദം യഥാർത്ഥത്തിൽ തീർത്തും അബദ്ധമാണ്. കാരണം ഇസ്ലാമിൽ ഒരു കാര്യം ഒരിക്കലും വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ചേർത്തി കെട്ടപ്പെടുക എന്നത് ഒരിക്കലും ഇസ്ലാമിൽ ഉണ്ടാവില്ല. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് നിർണയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ അമൽ ചെയ്യുകയും ചെയ്യുന്ന രീതി ഉണ്ടാവുക എന്നത് ഇസ്ലാമിൽ എവിടെ ഉണ്ടാവില്ല. വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. നോമ്പ് തുടങ്ങിയപ്പോഴാണ് ആർക്കും മനസ്സിലാക്കും അതിന്റെ സമയം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഫജർ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഫജർ അസ്താനി അത് ആരംഭിച്ചു കഴിഞ്ഞാൽ നോമ്പായി. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഏത് മരുഭൂമിയുള്ളവരും കണ്ടാൽ മനസ്സിലാവും, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നോമ്പ് തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ذهب الليل من ها هنا اذا ذهب النهار من ها هنا وطلع الليل من ها هنا فقد افطر الصائم. രാവിലെ പകൽ ഇവിടെ നിന്ന് പോവുകയും രാത്രി ഇവിടെ നിന്ന് വരികയും ചെയ്തു കഴിഞ്ഞാൽ നോമ്പുകാരൻ അവന്റെ നോമ്പ് മുറിച്ചു കഴിഞ്ഞു. ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. നിസ്കാരം, അതിന്റെ സമയങ്ങൾ എളുപ്പമാണ്. സൂര്യൻ ഇത്ര എത്തിക്കഴിഞ്ഞാൽ ബുഹറായി, സൂര്യനത്തിലെത്തിക്കഴിഞ്ഞാൽ അസറായി. എളുപ്പമാണ്, ആർക്കും നോക്കിയാൽ മനസ്സിലാകുന്ന എളുപ്പമുള്ള അടയാളങ്ങളാണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തത്. അപ്പോ ഇങ്ങനെ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ചെയ്യുന്ന ഒരു ഇബാദത്ത്, ആ ഇബാദത്തിന് അവലംബമാക്കപ്പെടുക ഒരിക്കലും ഇത്ര പ്രയാസമുള്ള കടുകട്ടിയുള്ള കാര്യങ്ങളായിരിക്കുകയില്ല. നിസാബിന്റെ ആളുകൾ അത് വിശദീകരിച്ചാൽ എല്ലാവർക്കും മനസ്സിലായി കൊള്ളണം എന്നില്ല. പല ആളുകളും ഇത്രയും ആളുകളുടെ ക്ലാസ്സിന് പോയിരുന്നാൽ പറയാറുള്ളത് അയാൾ വളരെ ഡീറ്റെയിൽ ചെയ്ത് പല കാര്യങ്ങൾ സംസാരിച്ച് നമുക്കൊന്നും മനസ്സിലായില്ലാണ്. അപ്പൊ അത് മനസ്സിലാക്കിയെടുക്കാൻ ധാരാളം പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇസ്ലാമിൽ ഉണ്ടാവുക എന്നത് തീർത്തും വിശ്വസനീയമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മുസ്ലിം ഉമ്മത്തിനോട് കൽപ്പിച്ചത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇദാ റഅയ്തുമൂഹു ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു ഫഇൻ ഗുമ അലൈക്കും ഫഖ്ദുറു ലഹ്. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. മാത്രമല്ല ചില ഹദീസുകൾ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു ഉമ്മത്തുൻ ഉമ്മിയൂന ലാ നക്തുബു വലാ നഹ്സബ് വലാ നുഹാസിബ്. നാം നിരക്ഷരരായ സമൂഹമാണ്, നമ്മൾ എഴുതുകയോ അതല്ലെങ്കിൽ കണക്ക് നോക്കുകയോ ചെയ്യുകയില്ല. എവിടെയാണ് ഗോളം, എവിടെയാണ് ഇതൊന്നും നമ്മുടെ അടുത്തില്ല. നമ്മൾ നിരക്ഷരരായ സമൂഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സംശയങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അവസാനം എഴുതി വെക്കുക, ലാസ്റ്റ് ചോദിക്കുക. അപ്പൊ ഇതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് വളരെ എളുപ്പമുള്ള ഏവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ്. ശരി, എന്നാൽ ഈ ഹദീസിനെ മനസ്സിലാക്കിയ അതിൽ വന്ന അഭിപ്രായ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു. ഫഖ്ദുറു ലഹു എന്ന വാക്ക് വിശദീകരിച്ച പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായക്കാരുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു ഫഖ്ദുറു ലഹു ഐ ഖദ്ദിറു, നിങ്ങളത് കണക്ക് കൂട്ടുക, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 29 കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 30 പൂർത്തീകരിക്കുക, എന്നിട്ട് അടുത്ത ദിവസം നോമ്പ് ആരംഭിക്കുക, അതല്ലെങ്കിൽ പെരുന്നാൾ ആരംഭിക്കുക. ഷാബാനിലാണെങ്കിൽ ഷാബാൻ 29 അന്ന് കണ്ടില്ലെങ്കിൽ 30 പൂർത്തീകരിക്കുക ഷാബാന്, എന്നിട്ട് റമദാനിലേക്ക് കടക്കുക. റമദാനിലാണെങ്കിൽ റമദാൻ 29 അന്ന് കണ്ടിട്ടില്ലെങ്കിൽ 30 പൂർത്തീകരിക്കുക, അടുത്ത ദിവസം പെരുന്നാളിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം വളരെ എളുപ്പമുള്ള കാര്യമാണ്, യാതൊരു പ്രയാസവും ഇതിന്റെ പിന്നിലില്ല. എന്നാൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നതിനിടയിൽ പണ്ഡിതന്മാർ ചിലർ അഭിപ്രായ വ്യത്യാസത്തിലുണ്ട്. അവരുടെ അഭിപ്രായ വ്യത്യാസം ഇപ്രകാരമാണ്. ഒരു വിഭാഗം പറഞ്ഞു റമദാൻ മാസത്തിൽ, ഇത് നമ്മൾ കഴിഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ചിരുന്നു, അതിന്റെ ഡീറ്റെയിൽ ആണ് ഈ തവണ പറയുന്നത്. റമദാൻ മാസത്തിന് തൊട്ടു മുന്നേയുള്ള ഷഅബാനിൽ, ഷഅബാൻ 29 അന്ന് മാസം കണ്ടിട്ടില്ലെങ്കിൽ, ഷഅബാൻ 29 അന്ന് മാസം കണ്ടിട്ടില്ലെങ്കിൽ, അതായത് മേഘാവൃതമായി, ആകാശം മേഘാവൃതമായി മാസപ്പിറവി കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നോമ്പ് നോൽക്കണമോ വേണ്ടേ? ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? ഒരു വിഭാഗം പറഞ്ഞു ഫഖ്ദുറു ലഹു, നിങ്ങൾ ഷഅബാനിനെ പൂർത്തീകരിക്കുക, എന്നിട്ട് 30 കഴിഞ്ഞിട്ട് റമദാനിലേക്ക് കടക്കുക. വേറൊരു വിഭാഗം പറഞ്ഞു അന്ന് നിങ്ങൾ ഷഅബാൻ അവസാനിപ്പിക്കുക, എന്നിട്ട് റമദാനിലേക്ക് കടക്കുക. അപ്പൊ ഈ രണ്ട് അഭിപ്രായ പ്രകാരം സ്വാഭാവികമായും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു ഷഅബാൻ 29 അന്ന് ഹിലാല് കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം അന്ന് നോമ്പ് നോൽക്കണം, അത് വാജിബാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വാജിബ് എന്ന് പറഞ്ഞത് അപ്രകാരം ആണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചാണ്. വാജിബ് എന്നല്ല അവർ ഉദ്ദേശിച്ചത്, മറിച്ച് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇതെങ്ങാനും റമദാൻ ആണെങ്കിലോ എന്ന ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് അവൻ നോമ്പ് നോക്കണം. ഇത് റമദാൻ ആയേക്കുമോ എന്ന പേടി കാരണത്താൽ അവൻ നോമ്പ് നോക്കണം. ഇതെന്നത്തെ കാര്യ പറഞ്ഞത്? ഷഅബാൻ 29-ന്റെ അന്ന് മാസപ്പിറവി കാണാൻ സാധിക്കാത്ത രൂപത്തിലുള്ള മറയുണ്ടായി, മഴ കൊണ്ടോ മഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ മേഘാവൃതമായ ആകാശം കൊണ്ടോ ചന്ദ്രനെ കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അതല്ലാതെ ആകാശം തെളിഞ്ഞ ആകാശമാണ്. എന്നിട്ടും മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിലോ? ഈ അഭിപ്രായ വ്യത്യാസത്തിന് പ്രസക്തിയില്ല. അതേസമയം ആകാശം മേഘാവൃതമായതുകൊണ്ട് ചന്ദ്രൻ അതിനെ കാണാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ മാത്രമാണ് ഈ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഒരു വിഭാഗം പറഞ്ഞു സൂക്ഷ്മതയ്ക്ക് വേണ്ടി അന്ന് നോമ്പു നോക്കണം. വുജൂബു സൗമിഹി മിംബാബി അദ്ദന്നി വൽ ഇഹ്തിയാദ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി റമദാൻ ആയേക്കുമോ എന്ന ഊഹത്തിൽ നോമ്പു നോൽക്കൽ നിർബന്ധമാണ് എന്നാണ് അവരുടെ അഭിപ്രായം. അതിനവർക്കുള്ള തെളിവ് ഏതാണ്? ഈ ഹദീസ് തന്നെ. ഫഖ്ദുറു ലഹു എന്നത് അവരെന്ത് കരുതു, അതിന് അർത്ഥം പറഞ്ഞെങ്ങനെയാണ്? ദയ്യഖ്, അതിനെ നിങ്ങൾ ഇടുക്കമുള്ളതാക്കുക എന്നാണ് അവർ അതിന് അർത്ഥം കൊടുത്തത്. അപ്പോൾ ഷാബാൻ എന്തായി? 29-ന് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ 30-ാം തീയതി നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങണം എന്ന് അവർ പറഞ്ഞു. അതാണ് ഒന്നാമത്തെ അവരുടെ അദില്ലത്ത്. ഇത് സ്വഹാബികളിൽ ചിലരിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ട് ഈ അഭിപ്രായം. അതിൽ ഒരാളാരാണ്? അബ്ദുല്ലാഹിബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ. അതുപോലെ മറ്റു ചില സ്വഹാബികളിലേക്കും ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരാൾ അബൂ ഹുറൈറയുണ്ട്. അതുപോലെ ആയിഷ, അതുപോലെ അസ്മ ബിൻതു അബി ബക്ർ, അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന് നേരത്തെ പറഞ്ഞു. എത്ര സ്വഹാബികളെ? അബൂ ഹുറൈറ, ആയിഷ, അസ്മ ബിൻതു അബി ബക്ർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, 4 പേരായി. ഈ വിഷയം ചർച്ച ചെയ്യവേ അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ സഹാബികളിൽ നിന്ന് വന്ന ആസാറുകളിൽ ഒന്നിലും തന്നെ വ്യക്തതയില്ല ഇബ്നു ഉമറിന്റെ ആസാറിലല്ലാതെ. ഇബ്നു ഉമറിന്റെ അഭിപ്രായത്തിലല്ലാതെ മറ്റാരുടെയും അഭിപ്രായത്തിൽ വ്യക്തതയില്ല. അബൂ ഹുറൈറ, ആയിഷ, അസ്മ ബിൻതു അബി ബക്ർ റളിയല്ലാഹു അൻഹും, ഈ പറഞ്ഞവരുടെ ഒന്നും അഭിപ്രായങ്ങൾ അതാണ് എന്നതിന് യാതൊരു വ്യക്തമായ തെളിവില്ല. അത് അവരിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ട് എന്നതല്ലാതെ അവരുടെ അടുക്കൽ നിന്ന് വ്യക്തമായൊരു വാക്ക് ആ വിഷയത്തിൽ വന്നിട്ടില്ല. ആരിൽ നിന്നൊഴികെ? ഇബ്നു ഉമറിൽ നിന്നൊഴികെ. ഇബ്നു ഉമർ ആകട്ടെ അദ്ദേഹത്തിന്റെ മദ്ഹബ് അറിയപ്പെട്ടതാണ്. മദ്ഹബുൽ ഇഹ്തിയാത്തി വത്തഷ്ദീദ്, സൂക്ഷ്മതയുടെയും അതുപോലെ തന്നെ കുറച്ച് മതനിയമങ്ങളിൽ കുറച്ച് ശിദ്ദത്ത് കാണിക്കുന്ന, കുറച്ച് സൂക്ഷ്മത അധികം കാണിക്കുന്ന മദ്ഹബായിരുന്നു ഇബ്നു ഉമറിന്റെ മദ്ഹബ്. സല്ലല്ലാഹു നിലനിന്നിരുന്ന വിഷയങ്ങളിൽ ഇബാദത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഇഹ്തിയാത്തിലേക്ക് അടുത്തു നിൽക്കുന്ന, സൂക്ഷ്മതയുടെ പേരിൽ ചില കാര്യങ്ങൾ ചെയ്യുക എന്ന അവസ്ഥ ഇബ്നു ഉമറിന്റെ മദ്ഹബിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് ഇബ്നു ഉമറിന്റെ ഈ അഭിപ്രായം സ്വീകാര്യമല്ല എന്നാണ് ഇബ്നു ഖയ്യിം അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അഭിപ്രായം പണ്ഡിതന്മാരിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആളാരാണ്? അൽ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള, അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. എന്തഭിപ്രായം? എന്താണ് അഭിപ്രായം? ഷഅബാൻ അവസാനത്തിൽ മേഘം മൂടിയാൽ നോമ്പെടുക്കണം എന്ന അഭിപ്രായം ഇമാം അഹമ്മദിനുണ്ട്. എന്നാൽ ഇമാം അഹമ്മദ് വാജിബാണ്, ഈ ദിവസം നോമ്പെടുക്കൽ വാജിബാണെന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ മദ്ഹബിലുള്ള ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞിട്ടുള്ളത്. ഷഅബാൻ 29-ന്റെ അന്ന് നോമ്പെടുക്കൽ അല്ലെങ്കിൽ ഷാബാൻ 29-ന്റെ അന്ന് മേഘം ഉണ്ടായത് കാരണത്താൽ മാസപ്പിറവി കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഷാബാൻ 30-ന്റെ അന്ന് നോമ്പെടുക്കൽ നിർബന്ധമാണ് എന്നാണ് ഇമാം അഹമ്മദിന്റെ അഭിപ്രായം. ഇതാണ് അദ്ദേഹത്തിന്റെ മദ്ഹബിലുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ കൂടി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് ഇമാം അഹമ്മദ് അപ്രകാരം പറഞ്ഞിട്ടില്ല എന്ന്. ഇമാം അഹമ്മദ് വാജിബാണെന്ന് പറഞ്ഞിട്ടില്ല, സൂക്ഷ്മതക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന് മാത്രം, വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ എടുക്കണ്ട, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വാജിബ് എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വുജൂബ് സൗമിഹി എന്ന വാക്ക് അത് അപ്രകാരം തന്നെയാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. വാജിബാണ് എന്നല്ല, മറിച്ച് നോമ്പെടുക്കൽ വേണമെങ്കിൽ നോമ്പെടുക്കാം സൂക്ഷ്മതക്ക് വേണ്ടി, നോമ്പെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ഇമാം അഹമ്മദിന്റെ അഭിപ്രായം എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, അല്ല വാജിബ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. ശരി, അപ്പൊ ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. എന്താണ് ഒന്നാമത്തെ അഭിപ്രായം? ഷഅബാൻ അവസാനത്തിൽ മാസപ്പിറവി കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, മേഘമൂടിയ അവസ്ഥയുണ്ടെങ്കിൽ അന്ന് നോമ്പ് എടുക്കണം, അത് വാജിബാണെന്ന് ചില ആളുകൾ പറഞ്ഞതായി, അതായത് ഇമാം അഹമ്മദിന് അത് വാജിബാണെന്ന് അഭിപ്രായമുണ്ട് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞത് അന്ന് നോമ്പെടുക്കൽ സൂക്ഷ്മതക്ക് നല്ലതാണ്, നോമ്പെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സഹാബികളുടെ കൂട്ടത്തിൽ ഇത് അബൂ ഹുറൈറ, ആയിഷ, അസ്മ ബിൻത് അബി ബക്രിൻ, അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഈ സഹാബികളിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇബ്നു ഉമറിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും വ്യക്തമായി അഭിപ്രായം പറയപ്പെട്ടിട്ടില്ല എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള സാദുൽ മആദിൽ പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അഭിപ്രായം പറഞ്ഞ ആളുകൾ ഒന്ന് ഇബ്നു ഉമറും പിന്നീട് ഇമാം അഹമ്മദുമാണ്. അവരുടെ ഈ വിഷയത്തിലുള്ള തെളിവ് നമ്മൾ ഈ പറഞ്ഞ ഹദീസാണ്. ഫഖ്ദുറു ലഹു എന്നതിനെ അവർ വിശദീകരിച്ചത് ദയ്യഖു എന്ന അർത്ഥത്തിലാണ്. ഇത് മനസ്സിലായല്ലോ. ശരി, രണ്ടാമത്തെ അഭിപ്രായം, ലാ യജിബു സൗമുഹു വലൗ സാമ ലം യുജ്സിഉഹു. ലാ യജിബ്, നോമ്പ് നിർബന്ധമല്ല, അഥവാ ഒരാൾ അങ്ങനെ നോമ്പ് നോറ്റാൽ അതിന് പ്രതിഫലം കിട്ടുകയുമില്ല. വല ഉസാമ ലം യുജ്സി ഉഹു, അവരുടെ തെളിവ് ഏതാണ്? ഹദീസുൽ ബാബ്, നമ്മൾ പഠിക്കുന്ന ഹദീസ് തന്നെയാണ് അവരുടെയും തെളിവ്. എന്താ അതിൽ അവരുടെ തെളിവ്? ഫഖ്ദുറു ലഹു എന്നതിന് അവരെന്തർത്ഥം പറഞ്ഞു? കണക്ക് കൂട്ടൂ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അവർ പറഞ്ഞു. അവരുടെ ഈ വിശദീകരണത്തെ അല്ലെങ്കിൽ ഈ അഭിപ്രായത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന മറ്റൊരു ഹദീസാണ് ബുഖാരി മുസ്ലിമും അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഫഇൻ ഗുമ്മ അലൈക്കും, ദൈദിയെടുത്തോളൂ, ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത ഷഅബാന, ഫഇൻ ഗുമ്മ അലൈക്കും فأكملوا عدة شعبان 30 يوما. വ്യക്തമായ ലഫ്ളാണ് അത്. അതോടുകൂടി ഇഷ്കാലി തീർന്നു. അഭിപ്രായ വ്യത്യാസം എവിടെയാണോ നിലകൊള്ളുന്നത്, നിങ്ങൾക്ക് മാസപ്പിറവി കാണുന്നത് മറയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ فأكملوا, നിങ്ങൾ പൂർത്തീകരിക്കുക, ഇദ്ദത ഷഅബാന, ഷഅബാനിന്റെ എണ്ണം, 30 യൗമൻ, 30 ദിവസമായി പൂർത്തീകരിക്കുക. ഇതോടുകൂടി ഇഷ്കാൽ അവസാനിച്ചു. വ്യക്തമായി ഏതൊരു വിഷയത്തിലാണോ ഖിലാഫിന്റെ മഹല്ല്, മഹല്ലുൽ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസം എവിടെയാണോ നിലകൊള്ളുന്നത്, ആ വിഷയത്തെ പരിപൂർണമായി വ്യക്തമാക്കുന്ന രൂപത്തിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറു ലഹു എന്നതിന്റെ വിശദീകരണം മറ്റു ചില റിവായത്തുകൾ എങ്ങനെ വന്നത്? ഫഅക്മിലു ഇദ്ദത ഷഅബാന 30 യൗമൻ, നിങ്ങൾ ഷഅബാനിന്റെ എണ്ണം 30 പൂർത്തീകരിക്കുക എന്ന് തന്നെ വ്യക്തമായി റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതോടുകൂടി എന്ത് ചെയ്തു? ഈ ഇഷ്കാൽ ഇവിടെ അവസാനിച്ചു. ഇതാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിൽ പറയാനുള്ളത്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർക്കും ഈ അഭിപ്രായമാണുള്ളത്. മദ്ഹബിന്റെ ഇമാമുമാരിൽ മൂന്ന് പേർക്കും ഈ അഭിപ്രായമാണ്. ഇമാം അഹമ്മദ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, ഇമാം അഹമ്മദിനെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മദ്ഹബിന്റെ പണ്ഡിതന്മാരിൽ ആരൊക്കെയാണ്? അബു ഹനീഫ, മാലിക്, അഷാഫി. ഈ മൂന്ന് പേർക്കും ഈ അഭിപ്രായമാണുള്ളത്. അങ്ങനെ മദ്ഹബിന്റെ ഇമാമുമാർ നാലു പേരാണ്. ആരൊക്കെ? അബു ഹനീഫ, മാലിക്, അഷാഫി, അഹമ്മദ് റഹിമഹുമുള്ളാ, അജ്മഈൻ. ഈ നാല് മദ്ഹബിന്റെ പണ്ഡിതന്മാർ അവരിൽ ഏതെങ്കിലും ഒരാൾ ബാക്കിയുള്ള മൂന്ന് മദ്ഹബിന്റെ ഇമാമുമാർക്കും എതിരായിട്ടൊരു അഭിപ്രായം പറയുകയും ആ അഭിപ്രായം അദ്ദേഹത്തിൽ നിന്ന് അത് പ്രസിദ്ധമാവുകയും അദ്ദേഹത്തിന്റെ മദ്ഹബിൽ അത് പ്രസിദ്ധമാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് മുഫ്രദാത്ത്. മുഫ്രദാത്തുൽ ഇമാമുൽ ഫുലാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത, അതിനി ഭാഷാർത്ഥം കൊണ്ട് വെക്കാൻ നിൽക്കണ്ട. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം എന്നർത്ഥം പറയണ്ട. മുഫ്രദാത്തുൽ ഇമാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉദാഹരണത്തിന് ഈ അഭിപ്രായത്തിൽ, ഈ മസലയിലുള്ളത് പോലെ ഇമാം അഹമ്മദിന്റെ അഭിപ്രായം ഇതാണ് എന്നത് അദ്ദേഹത്തിന്റെ മദ്ഹബിൽ പ്രസിദ്ധമായ കാര്യമാണ്. ഇമാം അഹമ്മദിന്റെ അഭിപ്രായം ഇതാണ് എന്നത് അദ്ദേഹത്തിന്റെ മദ്ഹബിൽ പ്രസിദ്ധമാണ്. ഒന്ന്. രണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം മറ്റാർക്കും മദ്ഹബിന്റെ ഇമാമുമാരുടെ കൂട്ടത്തിലില്ല. മൂന്നുപേരും അദ്ദേഹത്തിനെതിരാണ്. രണ്ട്. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം ഈ കാര്യത്തിൽ ഒറ്റക്കാവുക ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ കാര്യത്തിൽ ഒറ്റക്കാവുക, ബാക്കിയുള്ള മൂന്നാളുകളും അതിനെതിരാവുക, അതുപോലെ ആ അഭിപ്രായം അദ്ദേഹത്തിന്റേതായി പ്രസിദ്ധമാവുക. ഈ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മുഫ്രദാത്ത് എന്നാണ് പറയുക. മുഫ്രദാത്തുൽ ഇമാം അൽ ഫുലാനി, മുഫ്രദാത്തുൽ ഇമാം അഹമ്മദ്. ഈ അഭിപ്രായം ഇമാം അഹമ്മദിന്റെ മുഫ്രദാത്തുകളിൽ പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അഭിപ്രായമില്ലേ, ഇമാം അഹമ്മദിന്റെ അഭിപ്രായം. ഷാബാൻ 29 കഴിഞ്ഞ് അന്ന് മാസപ്പിറവി കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, മേഘം മൂടിയത് കാരണം സാധിച്ചിട്ടില്ലെങ്കിൽ, അടുത്ത ദിവസം നോമ്പ് നോൽക്കുകയാണ് വേണ്ടത് എന്ന, സൂക്ഷ്മതയ്ക്ക് വേണ്ടി നോമ്പ് നോൽക്കാം എന്ന ഇമാം അഹമ്മദിന്റെ അഭിപ്രായം മുഫ്രദാത്തുകളിൽ പെട്ടതാണ് അദ്ദേഹത്തിന്റെ. മുഫ്രദാത്തുൽ ഇമാം അഹമ്മദ് ഈ നാല് ഇമാമാരുടെ ഇടയിൽ മാത്രമേ വരുള്ളൂ. അതല്ലാതെ ഉണ്ടാകും, പക്ഷേ അത് ഓരോരുത്തരുടെ അടുക്കൽ മുസ്തലഹമാണ്. ഇവിടെ ഈ നാല് ഇമാമുമാരുടെ കാര്യത്തിൽ മുഫ്രദാത്തുകൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മൂന്നുപേരും അതിനെതിരായി, ഇദ്ദേഹം മാത്രം ഒറ്റക്കായി. മാത്രമല്ല, അത് പ്രസിദ്ധമാവുകയും വേണം. അതല്ലാതെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചേർക്കപ്പെട്ട ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ അടുക്കിൽ അങ്ങനെ പ്രസിദ്ധമായിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അത് പരിഗണിക്കപ്പെടുകയില്ല. അല്ല, ഏത് ഇമാമിന് സംഭവിച്ചാലും, ഉദാഹരണത്തിന് ഇമാം അഷാഫിക്ക് ഒരു അഭിപ്രായം വന്നു, അതല്ലെങ്കിൽ ഇമാം അബു ഹനീഫ് അദ്ദേഹത്തിന് ഒരു അഭിപ്രായമുണ്ട് വിത്ര നമസ്കാരം വാജിബാണ്. ഹനഫികളുടെ അഭിപ്രായമാണ് വിത്ര നമസ്കാരം വാജിബാണ് എന്ന് ഹനഫി മദ്ഹബിലെ ആളുകൾക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ ബാക്കി മൂന്ന് മദ്ഹബുകാർക്ക് അഭിപ്രായമില്ല. അവരൊക്കെ പറഞ്ഞ എന്താണ്? വിത്രസ്കാരം സുന്നത്താണ് എന്നാണ്. മാത്രമല്ല, ഇമാം അബു ഹനീഫയുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് പ്രസിദ്ധമാണ്, അദ്ദേഹത്തിന്റെ മദ്ഹബിൽ പ്രസിദ്ധമായ അഭിപ്രായം. അപ്പോൾ അവസ്ഥ എന്താണ്? അത് അദ്ദേഹത്തിന്റെ മുഫ്രദാത്തുകൾ പെട്ടതാണ്, അബു ഹനീഫയുടെ മുഫ്രദാത്തുകൾ പെട്ട അഭിപ്രായമാണ് ഈ അഭിപ്രായം. അതിനാണ് മുഫ്രദാത്ത് അൽ ഇമാം എന്ന് പറയുക. ഈ വിഷയത്തിൽ പുസ്തകങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇമാം അഹമ്മദിന്റെ മുഫ്രദാത്തുകൾ മാത്രം പ്രൊഡ്യൂസ് പുസ്തകങ്ങളുണ്ട്. മുഫ്രദാത്തുൽ ഇമാം അഹമ്മദ് ഫി സ്സല, അങ്ങനെ അതുപോലെ അൽ അൽ പേര് ഞാൻ മറന്നു, അൽമിനഹ് എന്ന് പേര് തുടങ്ങുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിനുണ്ട്, ചില ആളുകൾക്കുണ്ട്. അൽമിനഹ് ഉഷാസിയാദ് ഫി മുഫ്രദാത്തി അൽ ഇമാമി അഹമ്മദ് ഫി ഷർഹി മുഫ്രദാത്തി ഇമാമി അഹമ്മദ് അൽമിനഹ് ഉഷാസിയാദ്. അങ്ങനെ പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ശരി, അപ്പൊ ഇതാണ് ഈ മസലയിൽ പറയാനുള്ളത്. ഷഅബാനിന്റെ അവസാനത്തിൽ നോമ്പ് നോൽക്കൽ മാസപ്പിറവിക്ക് മറവന്നു കഴിഞ്ഞാൽ നോമ്പ് നോൽക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ശരി. ഇൻഷാല്ലാ ഇതിനു ശേഷം അടുത്ത ദർശനം നമുക്ക് എന്ത് ചെയ്യാം. മാസപ്പിറവി ഒരു നാട്ടിൽ കണ്ടാൽ എല്ലാവരും നോക്കണോ അതല്ല ആ നാട്ടുകാർക്ക് മാത്രമാണോ ബാധകം, ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. വബില്ലാഹി തൗഫീഖ്. വസല്ലല്ലാഹു വസല്ലമ വബറക അലാ നബീന മുഹമ്മദ്.